بسم الله الرحمن الرحيم فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب ومن الليل فسبحه وأدبار السجود واستمع يوم ينادي المناد من مكان قريب يوم يسمعون الصيحة بالحق ذلك يوم الخروج إنا نحن نحيي ونميت وإلينا المصير يوم تشقق الأرض عنهم سراعا ذلك حشر علينا يسير نحن أعلم بما يقولون وما أنت عليهم بجبار فذكر بالقرآن من يخاف وعيد
بسم الله الرحمن الرحيم الحمد لله الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്ബിർ അല മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബ് അവിടെയാണ് വിശദീകരിച്ച് വെച്ചത്. ഇനി അതിന്റെ ബാക്കി വമിനൽ ലൈലി ഫസബ്ബിഹ് വഅദ്ബാറ സുജൂദ് വസ്തമിഅ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ് يوم يسمعون الصيحة بالحق ذلك يوم الخروج إنا نحن نحيي ونميت وإلينا المصير يوم تشقق الأرض عنهم صراعا ذلك حشر علينا يسير نحن أعلم بما يقولون وما أنت عليهم بجبار فذكر بالقرآن من يخاف وعيد തൊട്ടുമ്പത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞതാ വസ്ബിർ അല മാ യഖൂലൂൻ അല്ല ഫസ്ബിർ ഫസ്ബിർ അല മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബ് മുശ്രിക്കീങ്ങളുടെ ജൽപ്പനങ്ങൾ വ്യാജ ജൽപ്പനങ്ങൾ അതിൽ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളോട് അള്ളാഹു പറയാണ് നിങ്ങൾ ക്ഷമിക്കുക. മാത്രമല്ല വസബ്ബിഹ് ബിഹംദി റബ്ബിക് അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ ഹംദ് നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, തസ്ബീഹ് എടുക്കുക. അതുകൊണ്ട് ഉദ്ദേശം നമസ്കാരം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസ് വഖബ്ല ഗുറൂബ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം രണ്ട് നമസ്കാരങ്ങളാണ്, ഫജ്ർ നമസ്കാരം, അതേപോലെ തന്നെ അസ്ർ നമസ്കാരം, പിന്നെ അല്ലെങ്കിൽ ഫജ്ർ നമസ്കാരം ബുഹുറും അസ്റും നമസ്കാരങ്ങൾ, ബുഹുറും അസ്റും നമസ്കാരങ്ങൾ. സൂറത്ത് മക്കിയത്താണ്, മക്കിയത്തായ സൂറത്തിൽ പിന്നെ അഞ്ച് വക്ത നമസ്കാരം ഫർദാക്കിയത് പിൽക്കാലത്താണ്. ഈ സൂറത്തിറങ്ങിയപ്പോൾ അഞ്ച് വക്ത നമസ്കാരം ഫർദില്ല, മൂന്ന് നമസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്, ഒന്ന് പ്രഭാതത്തിൽ മറ്റൊന്ന് പ്രദോഷത്തിൽ പിന്നെ രാവിലെ രാത്രികളിലുള്ള ഖിയാമുല്ലൈൽ, ഈ നമസ്കാരങ്ങളാണ് ഉണ്ടായിരുന്നത്. ചിലർ പറഞ്ഞ് അതുകൊണ്ട് ഉദ്ദേശം ആ മൂന്ന് നിസ്കാരങ്ങളാണ്. വമിനൽ ലൈലി ഫസബ്ബിഹ് എന്ന് പറഞ്ഞ രാത്രി നമസ്കാരം, പിന്നെ ഈ ആയത്തിൽ പറഞ്ഞ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബ് എന്ന് പറഞ്ഞാൽ പ്രഭാത പ്രദോഷങ്ങൾ നിസ്കരിച്ചിരുന്ന നിസ്കാരങ്ങൾ. അങ്ങനെ മൂന്ന് നമസ്കാരമായിരുന്നെന്ന് അതാണ് അവിടെ ഉദ്ദേശം. എന്നിട്ട് പിന്നെ അവിശ്വാസികളുടെ വ്യാജ ജൽപ്പനങ്ങളുടെ മുമ്പിൽ ക്ഷമിച്ച് അള്ളാഹുവിന് നമസ്കരിക്കുക, തസ്ബീഹിൽ ഹംദിൽ അള്ളാഹുവിന് ഈ മൂന്ന് സമയങ്ങളിൽ നിസ്കരിക്കുക. ചില മുഫസ്സിറുകൾ പറഞ്ഞില്ല ഈ ആയത്തുകൾ അഞ്ച് നിസ്കാരങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേതാണ് അഞ്ച് നമസ്കാരങ്ങളെയും ഖിയാമുല്ലൈലിനെയും? ഖബ്ല തുലൂ ഇശംസ് എന്ന് പറഞ്ഞാൽ ഫജ്ർ നമസ്കാരം, ഖബ്ല അൽ ഗുറൂബ് എന്ന് പറഞ്ഞാൽ ദുഹ്റും അസറും നമസ്കാരം, അത് അസമയത്തിന് മുമ്പുള്ള നമസ്കാരങ്ങളാണ് രണ്ടെണ്ണം. പിന്നെ വമിനൽ ലൈൽ ഫസബ്ബിഹു, രാവിലെ നിന്ന് നമസ്കരിക്കാനാണ്. രാവിലെ ഏതൊക്കെയാണ്? അസ്തമിച്ചതിന് ശേഷം മഗ്രിബ് ഇശയാണ്, പിന്നെ ഖിയാമുൽ ലൈൽ രാത്രി നമസ്കാരം. ഇങ്ങനെ അതിനെ വിശദീകരിച്ചവരുണ്ട്. ഏതായാലും പിന്നെ ക്ഷമക്ക്, നമുക്ക് ക്ഷമ കിട്ടാൻ നിസ്കാരം, അതേപോലെ തസ്ബീഹ്, ഹംദോട് കൂടിയുള്ള തസ്ബീഹ്, അതിന്റെ അനിവാര്യത ഈ പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടിടത്തൊക്കെ കാണാം, പിന്നെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, അതേപോലെ തസ്ബീഹ് കൊണ്ട് കൽപ്പിക്കണം, പല വചനങ്ങളിൽ. അപ്പൊ നമുക്ക് ഒരു വിഷയത്തിൽ ക്ഷമ കിട്ടണമെങ്കിൽ നമ്മൾ തസ്ബീഹ് എടുക്കുന്ന അവസ്ഥ ഉണ്ടാകണം. അതേപോലെ തന്നെ നമസ്കാരം, അതും ക്ഷമ കിട്ടാൻ, സഹനം കിട്ടാൻ അനിവാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. രാവിൽ നിന്ന് ചില സമയങ്ങൾ, അതാണ് ചില ഭാഗങ്ങൾ, വാവ് ആസിഫിന്റെ ഉമ എന്ന അർത്ഥത്തിന്, മിനല്ലൈൽ രാവിൽ നിന്ന് ചില സമയങ്ങൾ, രാവ് മുഴുവൻ നിസ്കരിക്കാനല്ല, പിന്നെയോ രാവിൽ നിന്ന് ചില സമയങ്ങളാണ്, ആ ചില സമയങ്ങൾ എന്നുള്ളത് അറിയിക്കാനാണ് ഈ മിൻ വന്നത്. അതുകൊണ്ടാണ് അതിനെ തബ്ഈദിന്റെ മിൻ എന്ന് പറയുന്നത്. ഓ മിനല്ലൈൽ, രാവിൽ നിന്ന് ചില സമയങ്ങളും നമസ്കരിക്കുക, അല്ല രാവിൽ നിന്ന് ചില സമയങ്ങളും. ഫസബ്ബിഹു ഫ ആതിഫത്ത്, സബ്ബിഹു എന്താ സബ്ബിഹു, സബ്ബിഹില്ല എന്നർത്ഥം, അള്ളാഹുവിനെ തസ്ബീഹ് എടുക്കുക, അള്ളാഹുവിനെ തസ്ബീഹ് എടുക്കുക, അവിടെ ഉദ്ദേശം നമസ്കരിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ നമസ്കരിക്കുക. നമസ്കാരത്തിൽ തസ്ബീഹിന്റെ പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. സുബ്ഹാന റബ്ബിയൽ ആല, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാൻ റബ്ബിയൽ ആല വബിഹംദി, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദി, സബ്ബൂഹൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വർറൂഹ്, സുബ്ഹാന ദിൽ ജബറൂത്ത് വൽ മലകൂത്ത് വൽ കിബിരിയാഇ വൽ അദമ. ഇങ്ങനെ തസ്ബീഹ് കുറേ ഉണ്ട് നിസ്കാരത്തിൽ, പല സന്ദർഭങ്ങളിലായിട്ട്. ഏതായാലും പിന്നെ നമസ്കരിക്കുക എന്നുള്ളതിന് പകരം പ്രയോഗിച്ചത് സബ്ബിഹു എന്നാണ്, അള്ളാഹുവിനെ തസ്ബീഹ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക. അപ്പൊ രാവിലെ നിന്ന് ചില സമയങ്ങളും നിങ്ങൾ നമസ്കരിക്കുക എന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. അപ്പോൾ വസ്ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽഗുറൂബി വമിനൽ ലൈലി ഫസബ്ബിഹു വഅദ്ബാറസ്സുജൂദ്. അദ്ബാർ എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്നാണ്, അവസാനം, പിന്നിൽ, ഒടുവിൽ. ഇദ്ബാർ എന്നും പറയും, അദ്ബാർ എന്നും പറയും, ഇദ്ബാർ എന്നും പറയും, വാവാസിഫിൻ്റെത്. സുജൂദ് ഇവിടെ നമുക്കറിയാം, സുജൂദ് എന്നാണ് എന്താ, സാഷ്ടാംഗ പ്രണാമമാണ്. ഇവിടെ ഉദ്ദേശം നമസ്കാരമാണ്. അദ്ബാർ സുജൂദ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് പിന്നിൽ, നമസ്കാരത്തിന് ശേഷം എന്നുള്ള അർത്ഥം, ഉദ്ദേശാർത്ഥം. അപ്പൊ നമസ്കാരങ്ങൾക്ക് ഒടുവിലും അല്ലെങ്കിൽ നമസ്കാരത്തെ തുടർന്നും തസ്ബീഹ് എടുക്കാനുള്ള ആജ്ഞയാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക എന്നല്ലേ, ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽഗുറൂബ് വമിനൽ ലൈലി ഫസബ്ബിഹു വഅദ്ബാറസ്സുജൂദ്. അദ്ബാറസ്സുജൂദിലും ഇവിടെ ഉദ്ദേശം, അതിന്റെ ഉദ്ദേശാർത്ഥം നമസ്കാരങ്ങൾക്ക് ശേഷം, നമസ്കാരങ്ങൾക്ക് ശേഷം. സഹാബികളിൽ നിന്ന് അങ്ങനെ ഇതിന് തഫ്സീർ വന്നിട്ടുണ്ട്. നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകളാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശം. അദ്ബാർ സുജൂദിലുള്ള പിന്നെ തസ്ബീഹ് ഹംദ് നിർവഹിച്ചുള്ള തസ്ബീഹ് കൊണ്ടുള്ള ഉദ്ദേശം നമസ്കാരങ്ങൾക്ക്, ഫർദ് നമസ്കാര ശേഷമുള്ള ദിക്റുകളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് അതിൽ വന്ന തഫ്സീർ. സഹാബികളിൽ നിന്ന് വരെ ആ തഫ്സീറുകൾ വന്നിട്ടുണ്ട്. ഫർദ് നമസ്കാരത്തിന് ശേഷം ദിക്റുകളില്ലേ, ഫർദ് നമസ്കാരത്തിന് ശേഷം ദിക്റുകളുണ്ട്, ഏതാ ദിക്രുകൾ? നമ്മൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള സലാം കേട്ടി. എന്നിട്ട് നമ്മൾ എന്താ പറയാ? അസ്തഗ്ഫിറുല്ലാഹ് എത്ര പ്രാവശ്യം? മൂന്ന് പ്രാവശ്യം. സൗബാൻ റളിയല്ലാഹുവിനിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടിയിട്ടുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം പറയുമായിരുന്നു. പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ആയിഷ റളിയല്ലാഹുവിനിൽ നിന്നുള്ള ഹദീസിൽ കാണാം, സലാം വീട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം എന്ന് ചൊല്ലും. അത് ചൊല്ലുന്ന ടൈം വരെ മാത്രമേ മുസല്ലയിൽ റസൂലുള്ള ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ. റസൂലുള്ള എഴുന്നേറ്റ് പോകും, അതിനുശേഷം എഴുന്നേറ്റ് പോകും എന്നുള്ളതാണ്. ചിലപ്പോൾ റസൂലുള്ള എഴുന്നേറ്റ് അവിടെ നിൽക്കും, സ്ത്രീകൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. സ്ത്രീകൾ പിരിഞ്ഞു പോയാൽ റസൂലുള്ള പിരിഞ്ഞു പോകും, ഇത്ര ചൊല്ലിയതിന് ശേഷം. ചിലപ്പോൾ റസൂലുള്ളക്ക് ഇനി സ്ത്രീകൾ പിരിഞ്ഞു പോകാൻ സമയം തിടുക്കണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിരിഞ്ഞു പോകും, ഞങ്ങൾ ഭാര്യമാരുടെ ചുമലിലൂടെ കാലിട്ട് റസൂലുള്ള നടന്നു പോകാറുണ്ട്, കടന്നു പോകാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹുവിനെയും മറ്റോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അസ്തഗ്ഫിറുള്ള മൂന്ന് പ്രാവശ്യം, പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വലി ഇക്രാം, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചില റിവായത്തുകളിൽ ബി യദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് റസൂലുള്ള മൂന്ന് പ്രാവശ്യം ചൊല്ലിയിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൽ ബി യദിഹിൽ ഖൈർ മുഗീറത്ത് ബിനു ശുഅബ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇത് ആളുകൾ പലപ്പോഴും ഈ ഒരു പിന്നെ ഇങ്ങനെ ഒരു ദിക്റുള്ളത് സ്മരിക്കാറില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ അല്ല അത് വേറെ, അത് വരുന്നുണ്ട്. ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലണം, അത് പത്ത് പ്രാവശ്യം ചൊല്ലണത്. മൂന്ന് പ്രാവശ്യം റസൂൽ ഇങ്ങനെ ചൊല്ലിയിരുന്നു, ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട് മൂന്ന് പ്രാവശ്യം. അതിന് ശേഷമാണ് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ഷരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് لا اله الا الله ولا نعبد الا اياه له النعمه وله الفضل وله الثناء الحسن لا اله الا الله مخلصين له الدين ولو كره الكافرون اذ رسول الله صلى الله عليه وسلم പിന്നീട് തസ്ബീഹുകൾ, തക്ബീറുകൾ, തഹ്മീദുകൾ അതിലേക്ക് ഇൻഷാ അല്ലാഹ് വരാം. കാരണം അത് പിന്നെ നമ്മൾ പിന്നെ അതിലും ചില രീതികളുണ്ട്, ഒരു രീതിയല്ല ചില രീതികളുണ്ട്, അത് നമുക്കൊന്നുകൂടി ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ എഴുതാം. പിന്നെ ഇപ്പൊ നമ്മളെന്താ പറഞ്ഞത്, പിന്നെ തസ്ബീഹുകളല്ലേ, 33 തവണയുള്ള തസ്ബീഹ്, 33 തസ്ബീഹ്, 33 തഹ്മീദ്, 33 തക്ബീർ അല്ലാഹു അക്ബർ, പിന്നെ 100 തഅക്ക ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങിയിട്ടുള്ള ദിക്ർ. പിന്നെന്താ നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ടത്? ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഫർദ് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ, എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ മരണം മാത്രമേ തടസ്സമുള്ളൂ എന്ന് പറഞ്ഞാൽ, മരണം സംഭവിച്ചാൽ അയാൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ് ഫർദ് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ. ഒരു റിവായത്തിൽ, റിവായത്ത് സഹിയാണ്, ആയത്തുൽ കുർസിയും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും, ആയത്തുൽ കുർസിയും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഒരാൾ ഫർദ് നമസ്കാരത്തിന് ശേഷം ഓതിയിട്ടുണ്ട് എങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ തടസ്സം മരണം മാത്രമാണ്. ആയത്തുൽ കുർസി മാത്രമല്ല, പിന്നെയോ ആയത്തുൽ കുർസിയും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും, അങ്ങനെ ഒരു രീവായത്തിൽ വന്നിട്ടുണ്ട്. മൂന്ന് സൂറത്തുകൾ ഇപ്പൊ ആയത്തുൽ കുർസിനെ കുറിച്ച് പറഞ്ഞത്, അതോടൊപ്പം ഖുൽ ഹുവല്ലാഹു അഹദ് അതിനെ കുറിച്ച് പറഞ്ഞത്, പിന്നെ മൂന്ന് സൂറത്തുകൾ ഉഖബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, ഉഖബ നിങ്ങൾ എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും മുഅവ്വിദാത്തുകൾ ഓതാൻ പറഞ്ഞു. മുഅവ്വിദാത്തുകൾ എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ് സൂറത്ത്, ഖുൽ അഊദു റബ്ബിന്നാസ് സൂറത്ത്, മൂന്ന് തവണയല്ല ഒരു പ്രാവശ്യം, എല്ലാ നിസ്കാരത്തിന് ശേഷവും ഓരോ പ്രാവശ്യം പിന്നെ ഇത് ചൊല്ലാം. ഇപ്പൊ എന്താ നമ്മളത് മൂന്ന് സൂറത്തുകൾ ഓതുന്നത് മനസ്സിലായി. ആ വിഷയത്തിൽ ഹദീസ് സഹിയായി വന്നിട്ടുണ്ട്, ഉഖബയിൽ നിന്നുള്ള ഹദീസാണ്. പിന്നെ ഫർദ് നമസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റാണ്. പിന്നെ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പിന്നെ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ ഞങ്ങളിലേക്ക് മുഖം തിരിച്ചിരിക്കും, റസൂലുള്ളാഹിന്റെ വലത് ഭാഗത്താകാൻ ഞങ്ങൾ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിരിയുമ്പോൾ പറയും, അല്ലാഹുമ്മ ഖിനി അദാബക് യൗമ തബഅസു ഇബാദക് യൗമ തബഅസു ഇബാദക്. അല്ലാഹുവേ ഇഖ്നി, നീ എന്നെ കാക്കണമേ നിന്റെ ശിക്ഷയെ തൊട്ട്. അദാബക് യൗമ തബഅസു ഇബാദക്, നിന്റെ ദാസന്മാരെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം. അപ്പൊ അന്ത്യനാളിൽ ദാസന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാക്കണമേ എന്നർത്ഥം വരുന്ന ദുആ റസൂലുള്ള നിർവഹിച്ചിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്, ഇമാം മുസ്ലിമിന്റെ റിവായത്ത്, അൽ ബറാ ഇബ്നു ആസിബിൽ നിന്നാണ് റിപ്പോർട്ട്. പിന്നെ അതൊന്ന്, പിന്നെയാണ് അതേപോലെ തന്നെ സുബഹി നമസ്കാരം, അതിൽ നിന്ന് സലാം വീട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ തയ്യിബ വ അമലൻ മുതഖബ്ബല പറയാറുണ്ട്. അത് സുബഹി നമസ്കാരത്തിന് ശേഷം മാത്രം. സുബഹി നമസ്കാരത്തിൽ സലാം വീട്ടിയിട്ട് റസൂലുള്ള ചൊല്ലിയിരുന്ന ദിക്റാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ തയ്യിബ വ അമലൻ മുതഖബ്ബല. ഖലാസ്, ഇത് റസൂലുള്ള ചൊല്ലിയിരുന്നു. പിന്നെ എന്താ, لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. ചില റിവായത്തുകളിൽ അവിടെയും ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈൻ ഖദീർ എന്നുണ്ട്. പക്ഷെ യുഹി വയുമീത് വഹുവ അലാ കുല്ലി ഷൈൻ ഖദീർ, അത് കൂടുതൽ റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അത് സുബഹിക്ക് ശേഷം 10 പ്രാവശ്യം, മഗ്‌രിബിന് ശേഷം 10 പ്രാവശ്യം. സുബഹിക്ക് ശേഷം 10 പ്രാവശ്യം, മഗ്‌രിബിന് ശേഷം 10 പ്രാവശ്യം. ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈൻ ഖദീർ. രണ്ട് നിസ്കാരത്തിന് ശേഷം ഏതാ നിസ്കാരം? സുബഹി മഗ്‌രിബ്. എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം വീതം ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ അത് പിന്നെ വളരെ പിന്നെ സഹാബികളിൽ മുആദ് ബിൻ ജബൽ, അബൂദർ, അബുദർദ, അബു ഉമാമ, പിന്നെ അതേപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള സഹാബികളിൽ നിന്നൊക്കെ ഇത് റിവായത്ത് ചെയ്യപ്പെട്ടുണ്ട്. ഈ സംഭവം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ റിവായത്തുകളും ഇപ്പൊ മുആദിൽ നിന്ന്, അബുദർദ, അബു ഉമാമ, അതേപോലെ തന്നെ പിന്നെ അബുദർദ തുടങ്ങി ഈ റാവിമാരിൽ നിന്നൊക്കെ ഈ ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ടപ്പോൾ അതിന്റെ ധർമ്മങ്ങൾ ഇതുകൊണ്ടാണ് ഫലങ്ങൾ പലതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു റിവായത്തിൽ കാണാൻ ഈ ദിക്റുകൾ പ്രഭാതത്തിൽ, അതേപോലെ പ്രഭാഷത്തിലാണല്ലോ മഗ്‌രിബിക്ക് ശേഷവും, അതേപോലെ ഫജറിന് ശേഷം അത് ചെല്ലേണ്ടത്, ഫജർ നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം വീതം ഇത് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ പിന്നെ പ്രഭാതത്തിൽ ചൊല്ലിയാൽ പ്രദോഷം വരെ ഈ മനുഷ്യന് കാവൽ സൃഷ്ടിക്കുന്ന ഒരു കാവൽ സംഘത്തെ അള്ളാഹു നിയോഗിക്കുമെന്നാണ്. എല്ലാ പിശാചുക്കളിൽ നിന്നും ഈ മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ഒരു കാവൽ പടയെ അള്ളാഹു നിയോഗിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് 10 ദറജകൾ അള്ളാഹു ഏറ്റി നൽകും. എല്ലാവിധ നീരസങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നീരസങ്ങളിൽ നിന്നും അയാൾക്ക് പകലിൽ രാവിലെ ചൊല്ലിയാൽ പകലും മുഴുവൻ, വൈകുന്നേരം ചൊല്ലിയാൽ രാത്രി മുഴുവൻ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ നിന്നുള്ള ഒരു ഹിർസ്, ഒരു സുരക്ഷിതത്വം ഉണ്ടായിരിക്കുന്നതാണ്, ഒരു സുരക്ഷിതത്വം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തുടങ്ങുന്ന ദിക്ർ 10 പ്രാവശ്യം ചൊല്ലിയാൽ അതിന്റെ മഹത്താണ്. അതായത് അള്ളാഹു ഒരു കാവൽ നിര നിയോഗിക്കും ഷെയ്ത്താനിൽ നിന്ന് ഈ മനുഷ്യന് സംരക്ഷണം നൽകാൻ. 2, എല്ലാവിധ നീരസങ്ങളിൽ നിന്നും അനിഷ്ടങ്ങളിൽ നിന്നും അയാൾക്ക് അള്ളാഹു ഒരു ഹിർസ്, സുരക്ഷിതത്വം നൽകും. പിന്നെ അയാൾക്ക് 10 ദറജകളെ അള്ളാഹു സ്വർഗത്തിൽ പദവികളെ ഏറ്റി നൽകും. അയാൾക്ക് 10 ഹസനത്തുകൾ, അതിൽ ഹദീസിന് ലഫ്സുകളിൽ കാണാം പിന്നെ ഹസനത്ത് അഷറ ഹസനാത്തുൻ മൂജിബാത്ത്, സ്വർഗത്തെ അനിവാര്യമാക്കുന്ന 10 നന്മകൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകും. അതേപോലെ തന്നെ അദ്ദേഹത്തെ തൊട്ട് 10 തിന്മകൾ മായിക്കപ്പെടും. അതിൽ ഹുത്തത് അഷറു സയ്യിആത്തുൻ മൂബിഖാത്ത്, നരകത്തെ ഉൽപ്പാദിപ്പിക്കും വിധമുള്ള തെറ്റുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല അയാളെ തൊട്ട് മായിക്കും എന്നുള്ളതാണ്. പിന്നെ 10 അടിമകളെ, മുഅ്മിനുകളായ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നാണ്. അയാൾ ചെയ്തതുപോലുള്ള കർമ്മം ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല എന്നറിയിക്കുന്ന രീതിയിലുള്ള ലഫ്ളുകളും കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ 10 ദിക്റുകളുടെ മഹത്താണ്. ഫജറിന് ശേഷം, അതേപോലെ തന്നെ മഗ്‌രിബിന് ശേഷം ഇരുന്ന് ചെയ്താൽ കുഴപ്പമില്ല, പുറത്തിറങ്ങിയിട്ട് നടന്നു പോകുമ്പോൾ ചെയ്താൽ പ്രശ്നമല്ല. അത് മുഷ്കിൽ, ടൈമില്ല ഒരാൾക്ക്, എങ്കിലും പെട്ടെന്ന് ഇറങ്ങിയിട്ട് അയാൾക്ക് ഇതൊക്കെ ചെല്ല, നടന്നു പോകുമ്പോൾ ചെല്ലിയാൽ മതി, മനസ്സിലായി. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അദ്ബാർ സുജൂദിലുള്ള ദിക്റുകളാണ്, അദ്ബാർ സുജൂദിലുള്ള ദിക്റുകളാണ്. അതിന്റെ അർത്ഥം ഈ ദിക്രി എല്ലാം വേണ്ടിയിട്ട് ഒരു ഉസ്താദ് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചൊല്ലി കൊടുക്കുക, ബാക്കിയുള്ളവർ ഏറ്റില്ല എന്നുള്ളതല്ല. അങ്ങനെ ഒരു രീതിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ ചൊല്ലിയിരുന്നു, സഹാബത്ത് അത് കേട്ടിരുന്നു, അവരും എന്ത് ചെയ്തിരുന്നു? ചൊല്ലിയിരുന്നു. അവരും ചൊല്ലിയിരുന്നു. ഓരോരുത്തരും തങ്ങൾക്കായിട്ട് ചെല്ലുകയാണ് വേണ്ടത്. ഒരു സ്ഥിരം ചിലർക്ക് ചില ദിക്രുകൾ ഉണ്ടാവും കുറച്ച്, അത് സ്ഥിരമായിട്ട് ചെല്ലും. ഖൈർ മാഹമുഷില്ല, അത് നല്ലതന്നെ. പക്ഷേ ഈ ദിക്രുകളുടെ വൈവിധ്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ വൈവിധ്യങ്ങളെ നമ്മൾ കൊണ്ടുവരണം ജീവിതത്തിൽ. അപ്പോഴാണ് ചിലർക്ക് ഇതൊരു എന്താണ്, ഒരു നിത്യവൃത്തിയാണ്, മനസ്സിലെ. ഇതൊരു നിയ്യത്തോടു കൂടി നിർവഹിക്കേണ്ട വിവാദത്താന്നുള്ള ബോധം ഉണ്ടാവില്ല. ആ ബോധം വരണമെങ്കിൽ എന്തുവേണം, ഈ വൈവിധ്യങ്ങൾ നമ്മൾ കൊണ്ടുനടക്കണം. വൈവിധ്യങ്ങൾ നമ്മൾ ഇന്നൊന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നാളെ അത് മാറ്റിയിട്ട് വേറൊന്ന് ചൊല്ലുക, വേറൊന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ തസ്ബീഹുകൾ, നമ്മൾ എത്ര തസ്ബീഹ് അല്ലാനെ പഠിച്ച് നിസ്കാരത്തിന് ശേഷം? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതെത്ര? അത് ഒരു പ്രാവശ്യം. അങ്ങനെ 100 തയക്ക, അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ശരിയാണ്. തക്ബീർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലേ, പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ അല്ലേ ഇല്ലല്ലാ തുടങ്ങിയ ദിക്റുകൾ. അത് 33 3, പിന്നെ ഇത് 1, അങ്ങനെ 100. അതീസിന ലഫ്ദുകളിൽ അങ്ങനെ 10 പ്രാവശ്യം ലാ ഇലാഹ, അത് ആ രീതിയും ശരിയല്ല. അതായത് അഫ്ദലു ദിക്ര എന്ന് സ്ഥാപനം ചെല്ലുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനല്ല. പിന്നെ 10 പ്രാവശ്യം ചെല്ലണം, ആ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പൂർത്തീകരണമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതായിരിക്കും ആയിരിക്കും. പക്ഷെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, അങ്ങനെ ഒരു ഹദീസിന്റെ ലഫ്ദ് വന്നിട്ടില്ല. ലഫ്ദ് വന്നിട്ടുള്ളത് മുഴുവനായിട്ട് ചൊല്ലിയിട്ടാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഇത് അബൂ ഹുറൈറയിൽ നിന്നുള്ള നിവേദനത്തിലാണ് ഇതുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാ നമസ്കാരത്തിന്റെയും ഒടുവിൽ സുബ്ഹാനല്ലാഹ്, പിന്നെ 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, പിന്നെ തമാമുൽ മിഅ 100 തേക്കാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലിയാൽ ഗുഫിറത് ഖതായാഹു വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, അയാളുടെ തെറ്റുകൾ പൊറുക്കപ്പെടും. അത് ആ തെറ്റുകൾ സമുദ്രത്തിലെ പതകൾക്ക്, നുരകൾക്ക് തുല്യമാണെങ്കിലും ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായേ? അപ്പൊ ഇത് ചെല്ലുന്നതിന്റെ മഹത്വമാണ് അത്, നമ്മുടെ തെറ്റുകൾ മായ്ക്കപ്പെടും. ഈ ഒരു രീതി മാത്രമല്ല, പിന്നെയോ രീതിയിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു റിവായത്തിൽ കാണാം, പിന്നെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാ 33, അല്ലാഹു അക്ബർ 34, എന്തില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്നില്ല. പിന്നെ 33, 33, 34. കഅബ് ബിനു ഉജ്റ, കഅബ് ബിനു ഉജ്റ റളിയല്ലാഹു തആല അൻഹു എന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കഅബ് ബിനു ഉജ്റ പറയുന്ന ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസ്. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മുഅഖിബാതുൻ ലാ യഖീബു ഖായിലുഹുൻ, നിർബന്ധ നമസ്കാരങ്ങളെ തുടർന്ന് ചൊല്ലുന്ന തസ്ബീഹുകൾ, അത് ചൊല്ലുന്നവർ ഒരിക്കലും നിരാശപ്പെടില്ല, ഒരിക്കലും നിരാശപ്പെടില്ല, ഇച്ഛാഭംഗപ്പെടില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം 33 തവണ തസ്ബീഹും 33 തവണ തഹ്മീദും 33 തവണ തക്ബീർ അല്ലാഹു അക്ബറും ചൊല്ലട്ടെ. എന്താ അത് ചൊല്ലിയാൽ? അത് ചൊല്ലിയവർ ഒരിക്കലും നിരാശപ്പെടുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മനസ്സിലായല്ലേ? അപ്പോ ഫർള് നമസ്കാരത്തിന് ശേഷം എന്തുണ്ട്? ഈ പിന്നെ രീതിയിൽ തസ്ബീഹുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു റിവായത്തിലുള്ളത്, 33 തവണ തസ്ബീഹ്, 33 തവണ തഹ്മീദ്, 33 തവണ തക്ബീർ, എന്തില്ല? ഇവിടെ അല്ല, ഇതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വലഹുൽ മുൽക്കു വലഹുൽ ഹംദു, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത് അതിലില്ല. ആ ഹദീസും അബൂ ഹുറൈറയിൽ നിന്നാണ്. അതിൽ ഹദീസിൽ കാണാം, പിന്നെ ജാ ഫുഖറ ഉൽ മുഹാജിരീൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മുഹാജിരീങ്ങളിൽ ഫക്കീറന്മാർ വന്നു. എന്നിട്ട് അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ ദഹബ അഹ്ലുദ്ദുസൂർ ബിൽ ഉജൂർ ബിദ്ദറജാത്തുൽ ഉല വൻ നഈമുൽ മുഖീം. പണക്കാർ സമ്പന്നർ അവർ ദറജാത്തുൽ ഉല അത്യുന്നതമായ പദവികളും വൻ നഈമുൽ മുഖീം നിത്യ അനുഗ്രഹങ്ങളൊക്കെ പൈസക്കാർ കൊണ്ടുപോയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹിനോട് അവർ സങ്കടപ്പെട്ടു. അപ്പൊ വമാദാക്ക് റസൂൽ ചോദിച്ചു, എങ്ങനെയാത്, എന്താണത്? അപ്പൊ പറഞ്ഞ് ഫുഖറാക്കൾ ഈ സാധുക്കൾ പറഞ്ഞ്, നുസല്ലി വയുസല്ലൂൻ നസൂം വയസൂമും. ഞങ്ങൾ നമസ്കരിക്കുന്നു, അവരും നിസ്കരിക്കുന്നു. ഞങ്ങൾ നോമ്പെടുക്കുന്നു, അവരും നോമ്പെടുക്കുന്നു. പക്ഷേ വലഹും ഫദലുൽ മാൽ, അവർക്ക് എന്തുണ്ട്, സമ്പത്തുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ആ മാലുകൊണ്ട് അമ്മാലുകൊണ്ട് അവര് പിന്നെ ഹദീസിൽ കാണാം, യഹജ്ജു നബിഹ വയഅതമിറൂൻ, അതേപോലെ വയുജാഹിദൂൻ വയസൂമൂൻ, അല്ല വയസൂമൂൻ വയതസദ്ദഖൂൻ. അവർക്ക് സമ്പത്ത് ഉണ്ട് ഞങ്ങളെക്കാൾ, അതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, ജിഹാദ് ചെയ്യുന്നു, വയതസദ്ദഖൂൻ സദഖ നിർവഹിക്കുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഫുഖറാക്കളോട് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരാം, ആ കാര്യം നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എങ്കിൽ തുദ്രിക്കൂ നബിഹാമൻ സബഖക്കും, നിങ്ങളിൽ നിന്ന് മുൻകടന്നു പോയവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതിഫലത്തിൽ അവരോട് എത്തിപ്പിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ വരാനിരിക്കുന്നവരോട് നിങ്ങൾക്ക് ചെന്നു ചേരാനും പ്രതിഫലത്തിൽ ഒപ്പം നിൽക്കാനും പറ്റും. അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുസബ്ബിഹൂന വ തുകബ്ബിറൂന വ തഹ്മിദൂന വ തുകബ്ബിറൂൻ ഫി ദുബ്രി കുല്ലി സലാത്തിൻ സലാസം വ സലാസീൻ. എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്കൊടുവിലും നിങ്ങൾ 33 തവണ തസ്ബീഹും, 33 തവണ തഹ്മീദും, 33 തവണ അല്ലാഹു അക്ബർ തക്ബീറും ചൊല്ലുക. എന്നാ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നിങ്ങളെ മുൻകടന്നവരെ പ്രതിഫലത്തിൽ അവർക്കൊപ്പം എത്താനും അതേപോലെ തന്നെ വരാനിരിക്കുന്നവരുടെ പ്രതിഫലത്തിൽ അവരെ എത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ എന്തില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തുടങ്ങുന്നതില്ല, തസ്ബീഹ് 33, തക്ബീർ 33, തഹ്മീദ് 33, ഇതാണുള്ളത്. അപ്പോൾ അങ്ങനെ തസ്ബീഹിന്റെ രീതിയുണ്ട്. പിന്നെ തസ്ബീഹിൽ കാണാം, 10 തവണ തസ്ബീഹ്, 10 തവണ തഹ്മീദ്, 10 തവണ എന്താ തക്ബീർ. ആ വിഷയത്തിൽ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു തആല എന്നാണ് വന്നത്, ഹദീസ് സഹീഹാണ്. 10 തവണ തസ്ബീഹ്, 10 തവണ തഹ്മീദ്, 10 തവണ തക്ബീർ. ആ ഹദീസിൽ പറയുന്നത്, ഖസ്ലതാൻ ലാ യുഹ്സീഹിമ അബ്ദുൻ ഇല്ലാ ദഖല അൽ ജന്ന. ഹദീസിന്റെ ലഫ്ലം അങ്ങനെയാണ്, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഹദീസാണ്. രണ്ട് പ്രവൃത്തികൾ, രണ്ട് പ്രവണതകൾ, അത് ഒരാൾ കൃത്യമാക്കിയിട്ടുണ്ട് എങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അംർ ബിൻ ആസ് പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ട്, അസ്സലാമത്തുൽ ഖംസ്, അഞ്ച് നമസ്കാരങ്ങൾ, അഞ്ച് നമസ്കാരങ്ങൾ. ആ അഞ്ച് നമസ്കാരങ്ങളിൽ യുസബ്ബിഹു അഹദുക്കും ഫി ദുബ്രി കുല്ലി സലാത്തിൻ അശ്റൻ വയഹ്മദു അശ്റൻ വയുകബ്ബിറു അശ്റൻ. അഞ്ച് നമസ്കാരം, ആ അഞ്ച് നമസ്കാരങ്ങളുടെയും ഒടുവിൽ നിങ്ങളിൽ ഒരാൾ 10 തവണ തസ്ബീഹ് എടുക്കട്ടെ, 10 തവണ അൽഹംദുലില്ലാഹ് ചൊല്ലട്ടെ, 10 തവണ അല്ലാഹു അക്ബർ ചൊല്ലട്ടെ, ചൊല്ലട്ടെ. എന്നിട്ട് പറയാണ്, വഹിയ മിഅത്തുൻ വഖംസൂന ഫിൽ ലിസാൻ അൽഫുൻ വഖംസുമിഅ ഫിൽ മീസാൻ. എന്താ ഇതിന്റെ അർത്ഥം? വഹിയ, ഈ തസ്ബീഹുകൾ, മിയ വഖംസീൻ ഫിൽ ലിസാൻ, നാവിൽ 150 എണ്ണാണ്. എന്ത്, എങ്ങനെ നാവിൽ 150 എണ്ണാണ്, 150 എണ്ണാണത്, ഇത് 30 എണ്ണല്ലേ. അവൻ നാവിൽ 150, മീസാനിൽ 500 എന്നാണ് റസൂല പറയണത്. എങ്ങനെയാണ് നാവിൽ 150 ആണത്, ആലോചിച്ചിട്ട്. 150 ആണ് എങ്ങനെയെന്നാണ്, ആ അതാണ് അഞ്ചു വക്തിൽ ചെല്ലുമ്പോ എത്രയാണ്? 30-30 അങ്ങനെ കൂട്ടുകയാണെങ്കിൽ അഞ്ചു വക്തിൽ എത്രയാണ്? 150 ആ അതാണ് അസ്സലാമത്തുൽ ഖംസ്, അഞ്ച് നമസ്കാരങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അഞ്ച് നമസ്കാരങ്ങളിൽ 10, 10, 10 അപ്പൊ എത്രയും? ആ 4 കൊണ്ട് 150 നമ്മൾ ചെല്ലുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് നാളെ അള്ളാഹു കർമ്മങ്ങളെ തൂക്കുന്ന തുലാസിൽ ഇത് 1500 1500 എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് പ്രവണതയാണ് പറഞ്ഞത്. ഒന്ന്, ഇത് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ അഖദ അഹദുക്കും മബ്ജഅഹു അല്ലെങ്കിൽ ഔ ഫിറാഷഹു, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കിടപ്പറ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാള് സുബ്ഹാനല്ലാ അത് 33 അൽഹംദുലില്ലാ 33 അള്ളാഹു അക്ബർ 34 തവണയും പറയട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അപ്പോൾ അത് നാവിൽ 100 തുലാസിൽ 1000 തുലാസിൽ 1000 എന്ന് പറഞ്ഞു. പറഞ്ഞ മനസ്സിലായില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ എന്താ പറഞ്ഞത്? അതാണ് രണ്ടാമത്തെ കാര്യം. ഉറങ്ങാൻ കിടക്കുമ്പോ 100 പിന്നെ 33 തവണ തസ്ബീഹും 33 തവണ അൽഹംദുലില്ലാഹി 34 തവണ അള്ളാഹു അക്ബറും ചെല്ലട്ടെ. അത് നാവിൽ 100 കണ്ടോ? 100 33, 33, 34 100 നാവ് കൊണ്ട് നമ്മൾ ചെല്ലുന്ന 100 അത് നന്മയുടെ തുലാത്തിൽ അന്ത്യനാളിൽ അത് 1000 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാ എന്താ ഇത് രണ്ടും കൃത്യമായിട്ട് ചെല്ലിയാൽ എന്താ അതിന്റെ പ്രതിഫലം പറഞ്ഞത്? എന്താ പ്രതിഫലം പറഞ്ഞത്? അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഇത് കൃത്യമാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ വിഷയം എന്താ? നിസ്കാരത്തിന് ശേഷമുള്ള തസ്ബീഹിൽ 10 പ്രാവശ്യം ഇതേപോലെ എത്രയും ചില റിവായത്തുകളിൽ തസ്ബീഹ് 11 തഹ്മീദ് 11 തക്ബീർ 11 ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിലും എന്തില്ല? ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫുഖറാഉൽ മുഹാജിറോനോട് പറഞ്ഞില്ലേ ഇതേപോലെ ഒരു സംഭവം? ആ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധുക്കളായ ആളുകളോട് പറഞ്ഞത് നിങ്ങൾ 11 തസ്ബീഹും 11 തഹ്മീദും 11 തക്ബീറും ചൊല്ലലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഹദീസ് കാണാൻ സാധിക്കും. വേറെ രീതിയുണ്ട്. സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ തസ്ബീഹിന്റെ മറ്റു രീതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു ഫർള് നമസ്കാരങ്ങൾക്കൊടുവിൽ 13 തസ്ബീഹ് 25 എത്ര 25 അതേപോലെ തഹ്മീദ് 25 തക്ബീർ 25 പിന്നെ ഒരു ലഫ്ദ് റസൂലുള്ള ഏറെ പറഞ്ഞു അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്ര മാത്രം. അത് 10 പിന്നെയോ? 25 തവണയോ? 25 തവണയോ. ഹദീസ് സഹീഹാണ്. സയ്ദ് ഇബ്നു സാബിത്തിൽ നിന്നുള്ള റിവായത്താണ്. ഷെയ്ഖ് അൽബാനി ഒക്കെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. അതിൽ തസ്ബീഹ് എത്രയാണ്? 25 തവണ. തഹ്മീദും അൽഹംദുലില്ലാഹും 25 തവണ. അള്ളാഹു അക്ബർ 25 തവണ. പിന്നെയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അതും 25 തവണ. ഖലാസ്. ഇപ്പൊ എത്ര രീതിയായി? എത്ര രീതിയായി തസ്ബീഹിന്? ആ ഫർള് നമസ്കാരത്തിന് ശേഷം നമ്മൾ തസ്ബീഹ് എടുക്കും. ആ തസ്ബീഹ് എടുക്കുമ്പോൾ അതിന് 6 സഹിയായി സ്ഥിരപ്പെട്ടുണ്ട്. 6 സഹിയായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? ആളുകൾക്ക് ശീലം ഒരു രീതിയാണ്. പക്ഷേ പണ്ഡിതന്മാർ പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദിക്റുകൾ വൈവിധ്യമായി വന്നിട്ടുണ്ട് എങ്കിൽ ആ വൈവിധ്യമായ ദിക്റുകൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. വൈവിധ്യമായ ദിക്റുകളെ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്തിനാണ് കൊണ്ടുവരേണ്ടത്? വൈവിധ്യം ആയത് ഇന്നൊന്ന് കൊണ്ടുവന്ന് നാളെ വേറെന്ന് പിന്നെ ഒന്ന് വേറെന്ന് ഇങ്ങനെ കൊണ്ടുവന്നാൽ എന്താണെന്നറിയോ? നമുക്കൊരു മനസാന്നിധ്യം ഉണ്ടാവും. മറ്റേത് അങ്ങനല്ല. അയാൾക്കറിയാൻ സലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലായി, അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഏർപ്പാടായി പോവുകയാണ്. പക്ഷെ ദിക്റുകളൊക്കെ ചെല്ലേണ്ടത് എങ്ങനെയാണ്? മനസ്സ് നനഞ്ഞ്, തൊണ്ട നനഞ്ഞ് അല്ലെ, മനസ്സ് തണുത്ത്, കൺകുളിർത്ത്, തൊണ്ട നനഞ്ഞ്, ഇങ്ങനെയാണ് ഇത് ചെല്ലേണ്ടത്. അതിനെന്ത് വേണം? മനസാന്നിധ്യം ഉണ്ടായിരിക്കണം. ഞാൻ എന്താണ് ഈ ചെല്ലുന്നത് എന്നുള്ളൊരു ബോധം വേണം. പിന്നെ മാത്രമല്ല, ഇഹ്യാഉ സുന്നാ നടത്തുക ഏർപ്പാടുണ്ട്. എന്താ ഈ ഇഹ്യാഉ സുന്നാ? സുന്നത്തിനെ ജീവിപ്പിക്കുക. ചിലരിവിടെ നമ്മൾ ഇവിടെ തന്നെ ഇഹ്യാ നടത്തേണ്ട അവസ്ഥ ഉണ്ട്, ചിലർ ഉറങ്ങണുണ്ട്. സുന്നത്തിനെ ജീവിപ്പിക്കണതിന് മുമ്പ് പിന്നെ ഇഹ്യാഉ സുന്നാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്നത്തിനെ ജീവിപ്പിക്കുക. ചില സുന്നത്തുകൾ ആളുകളിൽ മരിച്ചു പോയിട്ടുണ്ട്, അത് ആരും കൊണ്ടെടുക്കണില്ല. ഇതൊക്കെ പാര കൊണ്ടെടുക്കണ കൊണ്ടെടുക്കുന്നവർ തുലവും കുറവാണ്, തുലവും കുറവാണ്. അപ്പൊ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളാണ്. ഈ സുന്നത്തുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സുന്നത്തുകളെ ജീവിപ്പിക്കേണ്ടതുണ്ട്, സജീവമാക്കേണ്ടതുണ്ട്. അതിനാൽ എന്ത് ചെയ്യണം, ഈ വൈവിധ്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, തസ്ബീഹ് ചൊല്ലുമ്പം നമുക്ക് മനസാന്നിധ്യം ഉണ്ടാവും. റസൂലുള്ളാന്റെ ഒരു സുന്നത്തിന് നമ്മൾ എന്ത് സജീവമാക്കലായി, പ്രയോഗവൽക്കരിക്കലായി, അങ്ങനെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഖൈർ, അതാണ് ഖൈർ. മനസ്സിലായില്ലേ? അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഉണർത്തുകയാണ്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, സഖീലത്താനി ഫിൽ മീസാൻ, ഹബീബത്താനി ഇലർ റഹ്മാൻ. രണ്ട് കലിമത്തുകൾ നാവിന് പറയാൻ എളുപ്പവും അള്ളാഹുവിന് തൃപ്തികരവും മീസാനിൽ തുലാസിൽ ഭാരം തൂങ്ങുന്നവയുമാണ്. എന്ന് റസൂലാണ് സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹി അലാദീം, സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹി അലാദീം. അത് രാവിലെ വൈകുന്നേരമല്ല, എപ്പോഴും എപ്പോഴും. നമ്മളുടെ വിഷയം ഇപ്പൊ നമ്മളെന്താ പറഞ്ഞത്, സുജൂദിന്റെ ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമസ്കാര ശേഷം, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും അള്ളാഹുവിന് തസ്ബീഹ് എടുക്കാനും. അള്ളാഹുവിന് തസ്ബീഹ് എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശം ദിക്റുകളാണ്. ആ ദിക്റുകളാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത്. ആദ്യം ദിക്റുകൾ മൊത്തത്തിൽ പറഞ്ഞു, അതിൽ തസ്ബീഹുകൾ പ്രത്യേകം ഈ രീതിയിൽ പ്രത്യേകം പറയപ്പെട്ടിട്ടുണ്ട്. അതിനൊരു രീതിയല്ല, പലരും പലപ്പോഴും ഒരു രീതിയാണ് അവലംബിക്കുക. പക്ഷേ ഈ വൈവിധ്യമായ രീതികൾ ആ വിഷയത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആര് പിന്നെ മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പത്ത് പത്ത് എന്നുള്ളത് നമ്മൾ പറഞ്ഞത് ആരുടെ റിവായത്താണ്? അബ്ദുല്ലാഹിബ്നു അംറു ബിൻ ആസിൽ നിന്നുള്ള റിവായത്താണ്, സഹിയാണ്. അത് അബു ഹുറൈറയിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബു ഹുറൈറയിൽ നിന്നും റിവായത്ത് ചെയ്തിട്ടുണ്ട്. തുസബ്ബിഹൂന അല്ലാഹ അശ്റൻ വതഹ്മദൂനഹു അശ്റൻ വതുകബ്ബിറൂനഹു അശ്റൻ എന്ന് പിന്നെ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നും ومن الليل فسبحوا ادبار السجود ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല തുടർത്തി പറയുന്നു, വസ്തമിഉ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ് യൗമ യസ്മഊന സ്വൈഹ സ്വൈഹ ബിൽ ഹഖ് ذلك يوم الخروج വസ്തമിഉ വസ്തമിഉ എന്നാണ് എന്താ, നിങ്ങൾ കാതു കൊടുക്കുക, കാതു കൊടുക്കുക, സാഗൂദം കേൾക്കുക, സാഗൂദം കേൾക്കുക, ശ്രദ്ധിക്കുക, കേൾക്കല്ല ശ്രദ്ധ കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക. വാവ് ആത്തഫിന്റെത് വസ്തമി, നിങ്ങൾ പിന്നെ സശ്രദ്ധം കാതുകൊടുക്കുക. അതിനെന്താ പറയാ, ശ്രദ്ധിച്ച് കേൾക്കാൻ കാതുകൊടുക്കുക, കാതുകൊടുക്കുകയും ചെയ്യുക. യൗമ യുനാദിൽ മുനാദി, മുനാദി നമ്മൾ വിളിച്ചു പറയുന്നവൻ, യുനാദി വിളിച്ചു പറയുന്നു, യുനാദിൽ മുനാദി വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുന്നു. അതിന് മുമ്പിൽ യോമന്ന് യോമ യുനാദിൽ മുനാദി, വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുന്ന ദിവസം. എവിടുന്ന് വിളിച്ചു പറയും, മിൻ മക്കാനിൻ ഖരീബ്, ഖരീബ് എന്നാണ് അടുത്ത സ്ഥലം, ഖരീബ് അടുത്ത്, മക്കാൻ എന്നാണ് സ്ഥലം. മിൻ മക്കാനിൻ ഖരീബിൻ, അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്ന ദിവസം ആ വിളി കേൾക്കാൻ നിങ്ങൾ സാഗൂദം കാത്തിരിക്കുക, കാതോർത്തിരിക്കുക, അതാണ് സശ്രദ്ധം കാതോർത്തിരിക്കുക എന്നാണ് ആ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയുക. യൗമ യസ്മഊന സൈഹ, യസ്മഉൻ അവർ കേൾക്കുന്നു, സൈഹത്ത് എന്നാണ് അട്ടഹാസം, ഘോര ശബ്ദം, സൈഹത്ത്. യൗമ യസ്മഊന സൈഹ, സൈഹത്തിനെ അവർ കേൾക്കുന്ന ദിവസമാകുന്നു, ഒരു ഘോര ശബ്ദം അവർ കേൾക്കുന്ന ദിവസമാകുന്നു, ഘോര ശബ്ദം അവർ കേൾക്കുന്ന ദിവസത്തിൽ അടുത്ത ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്ന ദിവസം അത് കേൾക്കാൻ നിങ്ങൾ സാഗൂദം കാതുകൊടുത്ത് കാത്തിരിക്കുക. ബിൽ ഹഖ്, ഹഖ് ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഹക്കായും അല്ലെങ്കിൽ ഹക്ക് കൊണ്ട്, ഹക്ക് കൊണ്ട്. അതെന്താണ് വിശദീകരിക്കാൻ, ദാലിക യൗമുൽ ഖുറൂജ്, ദാലിക് ആ ദിവസം, അതാകുന്നു യൗമുൽ ഖുറൂജ്, ഖബറുകളിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം, ഖബറുകളിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം. ഈ ആയത്തിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ആജ്ഞാപിക്കുകയാണ്, വസ്തമി ഇതൊക്കെ ചെയ്യാൻ, വമിനൽ ലൈലി ഫസബ്ബിഹു എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തൊക്കെ അർത്ഥമാണ് വസ്തമി, നിങ്ങൾ കാതു കൊടുക്കുകയും ചെയ്യുക, കാതു കൊടുത്ത് കാത്തിരിക്കുകയും ചെയ്യുക. ഏത് ദിവസത്തെ, യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്, അടുത്തൊരു സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്ന ദിവസം. ഈ അടുത്ത സ്ഥലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം പിന്നെ അൽ മസ്ജിദുൽ അഖ്സയാണ്, ജെറുസലം, ജെറുസലമിലെ അൽ മസ്ജിദുൽ അഖ്സയാണ് അതുകൊണ്ട് ഉദ്ദേശം, ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ്. എവിടെ ബൈത്തുൽ മഖ്ദിസ്? ഫലസ്തീനിൽ. ഫലസ്തീനിലെ ഖുദ്സിൽ അൽ മസ്ജിദ് അൽ അഖ്സയാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇമാം ഇബ്നു കസീർ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖുദ്സിലുള്ള സഹ്റ ഉണ്ടല്ലോ, സഹ്റ, ഖുദ്സിലെ സഹ്റയുടെ മുകളിൽ നിന്നായിരിക്കും ഈ വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുക എന്നുള്ളതാണ്. പിന്നെ ഈ മക്കാനുൽ ഖരീബ് മക്കയിലാണുള്ള ഈ ആയത്ത് ഇറങ്ങുന്നത്. മക്കയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് അധികം ദൂരല്ല ജെറുസലം അൽ മസ്ജിദ് അൽ അഖ്സ. മുഫസ്സിറുകൾ പറയുന്നത് പിന്നെ ആളുകളുടെ മഹ്ഷറും മൻഷറും, ജനങ്ങൾ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ ഒരുമിച്ച് കൂട്ടുന്നത് ഷാമിന് ആ ഭാഗത്തേക്കായിരിക്കും. അവരുടെ മഹ്ഷർ ആ ഭാഗത്തായിരിക്കും. ആളുകൾ പിന്നെ കേന്ദ്രീകരിക്കപ്പെടുന്നത് സിറിയയിലേക്കായിരിക്കും. മനസ്സിലായി? അപ്പൊ അവിടേക്ക് ജിബ്രീൽ വിളിക്കുമെന്നാണ്. ജിബ്രീൽ വിളിക്കും, ഒരുമിച്ച് കൂട്ടാനുള്ള വിളി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കും. ജിബ്രീൽ നിന്ന് വിളിക്കുന്നത് സഹ്റയുടെ മേൽ വെച്ചായിരിക്കും എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഖതാദയിൽ നിന്നുള്ള റിവായത്തിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ സഹ്റയുടെ മുകളിൽ വെച്ചായിരിക്കും ഈ വിളിച്ചു പറയുന്നവൻ വിളിക്കുക എന്നാണ്. അപ്പൊ ഇത് പിന്നെ മക്കാനുൽ ഖരീബ് ഉദ്ദേശം മസ്ജിദ് അൽ അഖ്സയിലെ സഹ്റ ഉണ്ടല്ലോ, ആ സഹ്റയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ വിശദീകരിച്ചിരുന്നു. സഹ്റ അതിനെ പൊതിഞ്ഞാണ്, ഇന്ന് അഡ്ബുജാകൃതിയിലുള്ള ഒരു അടുപ്പുണ്ട്, അതിന് മുകളിലാണ് എന്തുള്ളത്, ആ മഞ്ഞ കളറിലുള്ള കുബ്ബ ഉള്ളത്. മനസ്സിലല്ലേ? ഈ സഹ്റയായിരുന്നു മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബില, മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ഖിബില സഹ്റയായിരുന്നു. അതിലേക്ക് തിരിഞ്ഞായിരുന്നു നിസ്കരിച്ചിരുന്നത്. അത് യഹൂദന്മാരുടെ ഖിബിലയായിരുന്നു, യഹൂദന്മാരുടെ ഖിബിലയും ആയിരുന്നു. അതിനെ യഹൂദന്മാരും അവഹേളിച്ചു, നസാറാക്കളും അവഹേളിച്ചു ഈ ഖിബിലയെ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ക്രൈസ്തവർ ജൽപ്പിച്ചപ്പോൾ ജൂതന്മാർക്ക് വെറുപ്പ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്ത് ഈ സഹ്റയെ അവർ മലിനാക്കി. ജൂതന്മാരുടെ ഖിബിലയാണ് ഇത് എന്നറിഞ്ഞപ്പോൾ ക്രൈസ്തവർ എന്ത് ചെയ്ത് പിൽക്കാലത്ത് അതിനെ മലിനമാക്കി. മുസ്ലിമീങ്ങളാണ് അതിനെ ശുദ്ധീകരിച്ചത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ബൈത്തുൽ മഖ്ദിസ് വിജയിച്ചടക്കിയപ്പോൾ അദ്ദേഹം തന്റെ സ്വന്തം ശിരാവസ്ത്രം ഊരിയിട്ടാണ് എന്ത് ചെയ്തത്, അവിടെ ക്ലീൻ ആക്കിയത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായാലും മസ്ജിദ് അൽ അഖ്സയിലുള്ള സഹ്റയുടെ സഹ്റ അല്ലെങ്കിൽ മസ്ജിദ് അൽ അഖ്സയാണ് ഇവിടെ ഉദ്ദേശം. അവിടെ നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്ന ദിവസം ആ വിളിക്ക് നിങ്ങൾ കാതോർക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കുകയാണ്. വസ്തമി യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനി ഖരീബ് യൗമ യസ്മഊന സ്വയ്ഹ ബിൽ ഹഖ് ذلك يوم الخروج. ഈ യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനി ഖരീബ്, മക്കാനിൽ ഖരീബിൽ നിന്ന് വിളിക്കുന്നവൻ വിളിക്കുന്ന ദിവസം, ആ ദിവസം അത് യൗമ യസ്മഊന സ്വയ്ഹ, സ്വയ്ഹത്തിനെ അവർ കേൾക്കുന്ന ദിവസമാണ്. അപ്പൊ ഈ ദിവസം അതിന്റെ ബദലാണ് ഇത്. സ്വയ്ഹ എന്ന് പറഞ്ഞെങ്കിൽ ശബ്ദമാണ്. കാഹളത്തിൽ ഊതുന്ന മലക്ക് രണ്ടാമത് കാഹളത്തിൽ ഊതി കഴിഞ്ഞാൽ കേൾക്കപ്പെടുന്ന ശബ്ദം, ആ ശബ്ദം അത് ബിൽ ഹഖ്. ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ യഥാവിധമുള്ള കേൾവിയാണ്. അതായത് കാഹളത്തിൽ നിന്ന് മലക്ക് ഓരോരുത്തരും കാഹളത്തിലൂതാണ്. അത് മനുഷ്യകുലം ഒന്നടങ്കം കേൾക്കുകയാണ്, മനുഷ്യകുലം ഒന്നടങ്കം കേൾക്കുകയാണ്. അപ്പൊ ആ കേൾവി നേരിട്ടുള്ള കേൾവിയാണ്, ആരെങ്കിലും എത്തിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയുള്ള കേൾവിയല്ല, പിന്നെയോ യഥാവിധമുള്ള കേൾവിയാണ്. അതാണ് യൗമ യസ്മഊന സ്വയ്ഹത ബിൽ ഹഖ്, യഥാവിധം അവർ സ്വയ്ഹത്തിനെ കേൾക്കുന്ന ദിവസം, നേരിട്ട് അവരുടെ കാതുകൊണ്ട് അവർ കേൾക്കുന്ന ദിവസം. അപ്പൊ അതാണ് ഇവിടെ ബിൽ ഹഖ് എന്നതിന്റെ ഒരു ഉദ്ദേശം. യൗമ യസ്മഊന സ്വയ്ഹത ബിൽ ഹഖ്, യഥാവിധം എന്ത് ചെയ്യും, അവർ കേൾക്കും. യസ്മഊന ബിൽ ഹഖ് അസ്വയ്ഹ, സ്വയ്ഹത്തിന് യഥാവിധം അവർ കേൾക്കും. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ ബിൽഹഖ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്വയ്ഹത്ത് അതെന്തിനു വേണ്ടിയിട്ടാണ്, അന്ത്യനാള് സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അന്ത്യനാള് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടനുബന്ധിച്ചാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഉയർത്തെഴുന്നേൽപ്പ് അവിടെ യൗമ യസ്മഊന സ്വയ്ഹത ബിൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിനെ അറിയിച്ചുകൊണ്ടുള്ള സ്വയ്ഹത്ത്, അതവർ കേൾക്കുന്ന ദിവസം എന്നാണ്. ഇവിടെ അൽഹഖ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഉയർത്തെഴുന്നേൽപ്പാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്നതിന് ബാസ്, നുഷൂർ എന്നൊക്കെ പറയാം. അത് പറയാതെ ബിൽഹഖ് എന്ന് പറയാൻ കാരണം ഇതിനെ നിഷേധിക്കുകയാണ്. ഇത് കളവാണ് എന്നാണ് ആര് പറയുന്നത്, ആ മുശ്രിക്കുകൾ പറയുന്നത്. അന്ത്യനാൾ സംഭവിക്കുക എന്നുള്ളത് കെദീബ് കളവാണി എന്നാണ് ആര് പറയുന്നത്? മുശ്രിക്കുകൾ പറയുന്നത്. അപ്പൊ അവർക്ക് മറുപടി കൊടുക്കുകയാണ് എങ്ങനെ? ആ അന്ത്യനാളിനെ അറിയിച്ചുകൊണ്ടുള്ള സൈഹത്ത്, ഉയർത്തെഴുന്നേൽപ്പിനെ അറിയിച്ചുകൊണ്ടുള്ളതായ സൈഹത്ത്, അവിടെ അസൈഹത്ത് ബിൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിനെ അറിയിച്ചുകൊണ്ടുള്ളതായ സൈഹത്ത് എന്നതിന് പകരം അവര് കളവാണ് എന്ന് പറഞ്ഞതിന് പകരം അത് സത്യമാണ് എന്നുള്ളത് ബോധിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. ബാഷ് എന്ന് പ്രയോഗിക്കാതെ ഹക്ക് എന്ന് പ്രയോഗിച്ചത്. അപ്പൊ അന്ത്യനാളാകുന്ന ഹക്ക്, അതുകൊണ്ടുള്ള സൈഹത്ത് അവർ കേൾക്കുന്ന ദിവസം, അതുകൊണ്ടുള്ള ആ സൈഹത്ത്, സൈഹത്ത് എന്ന് പറഞ്ഞാൽ കാളത്തിലൂതുന്ന മലക്ക്, കാളത്തിലൂതിയാൽ ഉണ്ടാകുന്ന ആ ഘോര ശബ്ദം, അതോടുകൂടിയാണ് ഉയർത്തെഴുന്നേൽപ്പ്, അതോടുകൂടിയാണ് ഉയർത്തെഴുന്നേൽപ്പ്. ونفخ في الصور فاذا هم من الاجداث الى ربهم ينسل ونفخ في الصور كاهلت الودപ്പെടും فاذا هم അപ്പോളാ മനുഷ്യർ من الاجداث കബറുകളിൽ നിന്ന് الى ربهم അവരുടെ റബ്ബിലേക്ക് ينسلون വേഗത്തിൽ ദ്രുതിയിൽ പോകുന്നു എന്ന് പറയല്ലേ. അപ്പൊ ആ ഊത്താണ് ഇവിടെ, അതിന്റെ ആ ശബ്ദമാണ് ഇവിടെ ഉദ്ദേശം. അങ്ങനെ ഹക്കായി അവർ സൈഹത്തിനെ കേൾക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഹക്ക് കൊണ്ടുള്ള സൈഹത്തിനെ അവർ കേൾക്കുന്ന ദിവസം, ദാലിക് ആ ദിവസമാകുന്നു യൗമുൽ ഖുറൂജ്, കബറുകളിൽ നിന്ന് മനുഷ്യർ ഉയർത്തെഴുന്ന പുറപ്പെടുന്ന ദിവസം, കബറുകളിൽ നിന്ന് അവർ പുറപ്പെടുന്ന ദിവസം. ഇൻഷാല്ലാ ആ പുറപ്പാടും അതുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങളും ഇവിടെ പിന്നെ ഇൻഷാല്ലാ നമുക്ക് ഇനി ഒന്നുകൂടി അത് കുറച്ചുകൂടി വിശദീകരിക്കാം. അന്ന് തീർക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പം നമ്മൾ തസ്ബീഹും തക്ബീറും ഒക്കെ പാടായിട്ടുണ്ട്, ടൈം പോയി. ഒരു വിഷയം നമ്മൾ എപ്പോഴും ഇവിടെ നമ്മുടെ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ, അതാണ് ആ ഉപദ്രവങ്ങളിൽ ക്ഷമിക്കാൻ കൽപ്പിക്കുകയാണ്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നാണ്. മനസ്സിലായ? അത് മുശ്രിക്കീങ്ങളുടെ ഉപദ്രവകരമായ വാക്കുകളാണ്, അതിൽ ക്ഷമിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ, എന്നിട്ട് ക്ഷമ കിട്ടാൻ, ക്ഷമ കിട്ടണല്ലോ, ക്ഷയിക്കാൻ കഴിയണല്ലോ, അതിന് ഹൃദയം വിശാലാകണല്ലോ, അതിന് മനസ്സിന് എന്ത് വേണം? ഒരു കരുത്തുണ്ടാകണ്ടേ? ആ കരുത്തുണ്ടാകാനാണ് എന്ത് പറഞ്ഞത്? വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല അൽഗുറൂബ് വ മിനൽ ലൈലി ഫസബ്ബിഹു വഅദ്ബാറ സുജൂദ്. ഇത് വേറെയും ആയത്തുകളിൽ കാണാം. സൂറത്ത് താഹയുടെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ഫസ്ബിർ, ഇത് സൂറത്ത് താഹയിൽ ഫസ്ബിർ അലാ മാ യഖൂലൂൻ, കണ്ടോ ഇവിടെ വന്നതുപോലെ തന്നെ അവര് ജൽപ്പിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ ക്ഷമിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിങ്ങൾ റബ്ബിന്റെ ഹംദോടുകൂടി തസ്ബീഹ് എടുക്കുക. ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹ, ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹ, സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പുമായി, മുമ്പ് സൂര്യാസ്തമയത്തിന് മുമ്പും സൂര്യ ഉദയത്തിന് മുമ്പുമായി. വമിൻ ആനാ ഇല്ലൈലി ഫസബ്ബിഹ്, വമിൻ ആനാ ഇല്ലൈൽ, ഇരുളിന്റെ മറവിൽ ഫസബ്ബിഹ്, കണ്ടോ. അതേപോലെ വാത്രാഫ നഹാർ, പകലിന്റെ അറ്റങ്ങളിൽ ലഅല്ലക തർബ, ലഅല്ലക തർബ, അത് സൂറത്ത് താഹയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, 130-ാമത്തെ ആയത്ത്. ഇതേപോലെ തന്നെ സൂറത്ത് ഹിജ്റിൽ കാണാം, വലഖദ് നഅലം, ഹിജ്റിന്റെ അവസാനത്തിൽ വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, പിന്നെ അവര് പറയുന്നത് കാരണത്താൽ, ജൽപ്പിക്കുന്നത് കാരണത്താൽ നിങ്ങളുടെ ഹൃദയം ഇടുങ്ങുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വകും മിനസ് സാജിദീൻ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, അള്ളാഹുവിന് ഹംദ് നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ തസ്ബീഹ് നിർവഹിക്കുക. സുബ്ഹാനല്ലാഹി വ ബിഹംദി പോലെ വകും മിനസ് സാജിദീൻ, എന്താ വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്ത് നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുക, സുജൂദ് ചെയ്യുക, നമസ്കരിക്കുക. വാബുദ് റബ്ബക ഹത്തായി എത്തിയക്കലക്ക്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ നമുക്ക് ക്ഷമ കിട്ടാൻ, സഹനം കിട്ടാൻ, നമ്മൾ സഹിഷ്ണുതയുള്ളവരാകാൻ അനിവാര്യമായിട്ടുള്ള കർമ്മമാണത്, തസ്ബീഹ് ഹംദ് സലാം. ശരി, അബൂ ജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട്, മാനസികമായി ദ്രോഹിച്ചു, ശാരീരികമായി ദ്രോഹിച്ചു. എത്രമാത്രം റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു കഅബത്തിന്റെ പരിസരത്ത് പോയിട്ട് നിസ്കരിക്കൽ, അതെല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണ്. കഅബത്തിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണ്. പ്രത്യേകിച്ച് അന്ന് കഅബ എന്ന് പറഞ്ഞിട്ടെങ്കിൽ അത് തുറന്നിട്ടിട്ട് ഈ മുശ്രിക്കുകൾ മേഞ്ഞു നടക്കണ കാല. പക്ഷെ മുവഹിദ് ആയ മുഅ്മിനായ ഒരു വ്യക്തിക്ക് അവിടെ പോയിട്ട് നിസ്കരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ അവർ ആക്രമിച്ചിരുന്നത്, ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടിട്ടും അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറ്റാക്ക് ചെയ്തൊക്കെ അവർ ഉപദ്രവിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ്, നിസ്കരിക്കുമ്പോ പിന്നെ അബുജഹൽ തടുത്ത് എന്നിട്ട് പറഞ്ഞു ഇനി മുഹമ്മദെ ഇവിടെ വന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ മേത്ത് വരുത്താവുന്ന അറിയില്ലേ, ആ രീതിയിൽ സംസാരിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത് അറഅയ്തല്ലദി യൻഹ അബ്ദൻ ഇദാ സല്ല. അത് അബൂജഹൽ റസൂലുള്ളാനെ നിസ്കരിക്കുന്നത് തടഞ്ഞ വിഷയത്തിലാണ്. ഒരു ദാസൻ നമസ്കരിച്ചാൽ ആ ദാസനെ തടുക്കുന്ന വ്യക്തിയെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാന തആല പറയുന്നു കല്ല ലാ തുതിഉഹു, ഒരിക്കലും അബൂജഹൽ എന്ത് ചെയ്ത് അനുസരിച്ചു പോകരുത്. എന്നിട്ട് എന്താ അള്ളാഹ് പറഞ്ഞത് വസ്ജുദ് വഖ്തരിബ്, വസ്ജുദ് നിസ്കരിക്കാൻ പറയുന്നു, വഖ്തരിബ് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോ നമുക്ക് പിന്നെ ഈ പ്രതിയോഗികളുടെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ പ്രതിലോമ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷമ കിട്ടണം, അതേപോലെ തന്നെ സഹനം ഉണ്ടാവണം. അതിൽ തസ്ബീഹ് തഹ്മീദ് അതേപോലെ സ്വല ഇതൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ളതായ പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ്, മനസ്സിലായില്ലേ? വസ്ബിർ ഫസ്ബിർ അലമ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽഗുറൂബ് വമിനൽ ലൈലി ഫസബ്ബിഹു വഅദ്ബാറ സുജൂദ്. വേറെയും ഈ വിഷയത്തിൽ ആയത്തുകൾ കാണാൻ സാധിക്കും, ഇതേപോലെ ആയത്തുകൾ കാണാൻ സാധിക്കും. സൂറത്ത് ഗാഫിറിൽ 40-ാമത്തെ ആയത്ത്, സൂറത്ത് ഗാഫിറിൽ 40-ാമത്തെ ആയത്ത് ഇതേപോലെ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഖലാസ്, ഇൻഷാല്ലാ ഈ യൗമെ ഇസ്മഹുന സയ്യത്തിൽ ഇത് മുതലുള്ള ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.